തീരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയതോന്നി കേൾക്കണമേ. ദ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ്, ദ ഹോളി സ്പിരിറ്റ്, ദ ഗിഫ്റ്റ്, പരിശുദ്ധാത്മദാനം എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് ഇന്ന് സഭ ചിന്തിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. ദ 50th ഡേ ആഫ്റ്റർ ദ റിസറക്ഷൻ, അതാണ് പെന്തക്കോസ്റ്റ് പെരുന്നാൾ. 40 ദിവസം നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്കും അവൻ സഹവസിച്ച ഇടങ്ങളിലുള്ള ആളുകൾക്കും പ്രത്യക്ഷപ്പെട്ട് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായും ക്രൂശുമരണത്തിന് മുമ്പായും ഞാൻ പോകേണ്ടത് ആവശ്യമാണ്, അതിൻ്റെ അനിവാര്യതയെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തി. ഞാൻ പോകും, എന്നാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളോടൊപ്പം അയക്കും എന്നുള്ളത് തൻ്റെ ക്രൂശുമരണത്തിന് മുമ്പ് പോലും ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തിയ കർത്താവാണ്. അങ്ങനെ അവൻ സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിൽ പോയി പാർക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുന്നിടം വരെ. അപ്പോൾ സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം കഴിഞ്ഞു. 50th ദിവസം പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആയിട്ട് നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ വേദഭാഗങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമ്പോൾ ഈ ഭാഗങ്ങൾ അടിവരയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ ക്രിസ്തുവിനെ ഏതാണ്ട് 900 മുൻപ് തന്നെ യോവേൽ പ്രവാചകൻ പറഞ്ഞത് അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഒന്നാം പാഠത്തിലൂടെ നമ്മൾ വായന കേട്ടത്. രണ്ടാം പാഠത്തിൽ നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധ സഭയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3-ാം പാഠഭാഗമായിട്ട് ജഡവും ആത്മാവും തമ്മിലുള്ള ലോകവും ആത്മീയതയും തമ്മിലുള്ള ഒരു 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 ഡിഫറൻസിനെയും ഡിവിഷനെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജഡത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ഇത് തമ്മിലുള്ള അന്തരം, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും അതിജീവിപ്പാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിലാൽ അഭിഷിക്തരായി തീരണം നാം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. പെന്തക്കോസ്റ്റ് പെരുന്നാളിൻ്റെ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ബാക്ക്ഗ്രൗണ്ട് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, യേശു കർത്താവ്, നമ്മുടെ കർത്താവ് തൻ്റെ ജനത്തെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാനായിട്ട് പെസഹ പെരുന്നാൾ, പെസഹായിലൂടെ വിടുതൽ നൽകി. ഈ പെസഹായിലൂടെ വിടുതൽ ലഭിച്ച ഇസ്രയേൽ ജനത്തിന് 50 ദിവസം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് സീനായിലെത്തിയപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അവർക്ക് ലഭിച്ചു. ന്യായപ്രമാണം ലഭിച്ചതിൻ്റെ ഓർമ്മയായിട്ട് കൂടെ ഈ ഉത്സവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ യേശു കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഇറ്റ് ഈസ് ടു യുവർ അഡ്വാൻറ്റേജ് ദാറ്റ് ഐ ഗോ എവേ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ ലാസ്റ്റ് ഡിസ്കോഴ്സസ് ആണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ, 14, 15, 16 അധ്യായങ്ങളിൽ ദ ഫെയർവൽ ഡിസ്കോഴ്സായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തൻ്റെ തിരോധാനം, തൻ്റെ ഡിപ്പാർച്ചർ ശിഷ്യന്മാരെ ഏത് വിധത്തിൽ ബാധിക്കും എന്നുള്ളത് മുന്നമേ ക്രിസ്തുവിനറിയായിരുന്നു. അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കി അവരെ ശക്തീകരിക്കുന്ന, സ്വാന്തനപ്പെടുത്തുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാം. 14-ാം അധ്യായം ആരംഭിക്കുന്ന ഇങ്ങനെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ലെറ്റ് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശിഷ്യഗണത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ തീവ്രമായ വേദനയെ മുന്നമേ മനസ്സിലാക്കി കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ വേർപാട് നിങ്ങളെ വളരെ ശക്തമായ ഹൃദയാഘാതത്തിലേക്ക്, വേദനയിലേക്ക് നയിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, പെന്തക്കുസ്തി പെരുന്നാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഞാൻ മാറ്റമില്ലാത്തവനായി നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇറ്റ് ഈസ് ടു യുവർ അഡ്വാൻറ്റേജ് ദാറ്റ് ഐ ഗോ. ഞാൻ പോയില്ല എങ്കിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് ലഭിക്കയില്ല എന്ന് യേശു കർത്താവ് ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം, എപ്പോഴും സജീവമായി നിരന്തരമായി കൂടെയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു ഉറപ്പാണ് പെന്തക്കുസ്തി പെരുന്നാൾ നമുക്ക് നൽകുന്നത്. അദൃശ്യമായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ്, പരിശുദ്ധാത്മാവായ ദൈവമായി നമ്മളോട് കൂടെയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മളെ വളരെ ആഴമായ രീതിയിലാണ് അത് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ക്രൂശുമരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും മാത്രമേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം സഭയ്ക്ക് ലഭ്യമാകുകയുള്ളൂ എന്ന് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ കർത്താവ് പറയുന്നത് തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചുള്ള ഒരു ദർശനവും ഉറപ്പുമാണ്. വേർപാട് അനിവാര്യമാണ്, ഡിപ്പാർച്ചർ ഈസ് നെസസറി എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ ഈ വേർപാട് പല രൂപത്തിൽ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെ മാറ്റമില്ലാത്തവനായി നമ്മളെ മനസ്സിലാക്കുവാൻ, നമ്മളെ ശക്തീകരിക്കുവാനായിട്ടൊരു ദൈവം നമ്മളോട് കൂടെയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവായി, പാരക്ലീറ്റോസ് ആയിട്ട് യോഹന്നാന്റെ ഭാഷയിൽ നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കും. അത് തൃത്വത്തിൽ ഒരുവനായിട്ടുള്ള ദൈവത്തിൻ്റെ 3 വ്യക്തിത്വങ്ങളിൽ ഒന്നായ പരിശുദ്ധാത്മാവായ ദൈവത്തെ ആളത്വപരമായി നമുക്ക് യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചുരുക്കമായി ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1-ാമതായിട്ട്, ക്രിസ്തുവിൻ്റെ അസാന്നിധ്യം പരിശുദ്ധാത്മാവ് പരിഹരിക്കും എന്ന് യേശു കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കേവലം 3.5 വർഷക്കാലമാണ് കർത്താവ് സജീവമായി ശിഷ്യന്മാരോടൊപ്പം ഈ ലോകത്തിൽ പരസ്യ ശുശ്രൂഷയിൽ സജീവമായിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ അസാന്നിധ്യം അവൻ്റെ ക്രൂശുമരണത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ പരിശുദ്ധാത്മാവായ ദൈവമായി അനുഭവിക്കുന്നതിലൂടെ നമുക്ക് ഇന്നും സാധിച്ചുകൊണ്ടിരിക്കുന്നു. ദ വർക്ക് ഓഫ് ദ അഡ്വക്കേറ്റ്, അതാണ് വാക്യം 8-ൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അതിനു മുമ്പ് പറയുന്നുണ്ട്, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. കാര്യസ്ഥനെന്ന വാക്കാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അഡ്വക്കേറ്റ്, കാര്യസ്ഥൻ ആയിട്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട സഹായങ്ങൾ നൽകി, ആലോചന നൽകി, ദിശാബോധം നൽകി നമ്മളെ നയിക്കുവാനായിട്ട് കൂടെയിരിക്കുന്നവനാണ് ഈ കാര്യസ്ഥൻ. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവനാണ്, നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണ്. ദ വൺ കോൾഡ് എലോങ് സൈഡ്, നമ്മളുടെ ചാരത്ത് നമ്മളോട് ചേർന്ന് ഇരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവായ ദൈവം. പല ധർമ്മം നമുക്ക് ഈ ഈ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഡ്വക്കേറ്റായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പാരക്ലീറ്റോസ് എന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു ഫോറൻസിക് ഫംഗ്ഷനായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയാകുന്നു. കോടതി വ്യവഹാരങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു സഹായകനായിട്ട്, നമുക്ക് വേണ്ടി വ്യവഹരിച്ച് നമ്മൾക്ക് വിജയം നൽകുവാനായിട്ട് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം. ഈ ലോക ജീവിതയാത്രയിൽ നമ്മളെ തളർത്തുന്ന, തകർക്കുന്ന തിന്മശക്തികളുടെ മുൻപാകെ നമ്മൾക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്ന ദൈവം. വേറൊരു ഫംഗ്ഷനാണ് ഹെർമന്യൂട്ടിക് ഫംഗ്ഷൻ. വ്യാഖ്യാനപരമായ, ഭാഷാപരമായ വ്യാഖ്യാനം നൽകി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ആലോചന നൽകുന്ന ദൈവം. പരിശുദ്ധാത്മാവിൻ്റെ, പാരക്ലീറ്റോസിൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷനാണ് തെറപ്യൂട്ടിക്, ഹീലിംഗ് ഫംഗ്ഷൻ. വേദന നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ സാഹചര്യങ്ങളിൽ സ്വാന്തനം നൽകി നമ്മളെ സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലത്. അപ്പോൾ പെന്തക്കുസ്തി പെരുന്നാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ നിരന്തരമായ സാന്നിധ്യം, സജീവമായ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ അദൃശ്യമായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവും ബോധ്യവും നമ്മളെ ഈ കർമ്മമണ്ഡലത്തിൽ സജീവമാകുവാനും അർത്ഥപൂർണമായിട്ടുള്ള ജീവിതം നയിപ്പാനും നമ്മളെ സഹായിക്കുന്നു. രണ്ടാമതായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലേക്കും നീതിയിലേക്കും വഴി നടത്തുമെന്നാണ്. ഹോളി സ്പിരിറ്റ് വിൽ ഗൈഡ് യു ഇൻ ഓൾ ദ ട്രൂത്ത്. ജീവിതത്തിൽ അർത്ഥപൂർണമായിട്ടുള്ള ജീവിതം നയിപ്പാനായിട്ട്, സത്യത്തിലേക്ക് നയിക്കുവാനായിട്ട്, സത്യം എന്താണ്? യേശു കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. സത്യം കർത്താവ് തന്നെയാണ്. പീലാത്തോസ് ആ ചോദ്യം ചോദിക്കുന്നതിന് കർത്താവിന്റെ മറുപടി കൊടുക്കുന്നില്ല. എങ്കിലും ഈ സത്യത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നയിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു എന്ന് പെന്തക്കുസ്തി പെരുന്നാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആദിമസഭയിൽ അഭിഷേകം ചെയ്തതിലൂടെ അവർ ഈ കർത്താവിനെ പ്രഘോഷിപ്പിക്കുവാനും ഈ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതയാത്ര അവനോടൊപ്പം നയിപ്പാനുമായിട്ട് അവർക്ക് ഇടയായത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നാം ആരാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഹോളി സ്പിരിറ്റ് ബ്രിങ്സ് ലിവിംഗ് കോൺഷ്യസ്നെസ്. ശരിയായിട്ടുള്ള ബോധ്യങ്ങളിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. നമ്മുടെ ആധ്യാത്മിക ജീവിതയാത്രയിൽ ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നാം ആരാണ്? ഹു ആം ഐ? ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച് എന്നെയും നിങ്ങളെയും ഈ ലോകത്തിൽ ഓരോ നിയോഗമേൽപ്പിച്ച് ആക്കിയിരിക്കുന്ന ഈ ദൈവസന്നിധിയിൽ നാം ഇന്ന് ആരായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവുകളൊക്കെ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ബോധ്യം നൽകി നമ്മളെ നയിക്കുവാനായിട്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിന്നായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം ആരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഇന്ന് നമുക്ക് വർത്തിപ്പാനായിട്ട് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ആരാണ് എന്നുള്ളത് മറന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള അസ്വസ്ഥതകളും നൈരാശ്യങ്ങളും ഇന്ന് നാമും നാമുമായി ബന്ധപ്പെട്ടവരും അനുഭവിക്കുന്നില്ലേ? അവിടെയൊക്കെ ശരിയായിട്ടുള്ള ബോധ്യം നൽകി ശരിയായ പാതയിലൂടെ നമ്മുടെ ജീവിതത്തെ ഫലകരമായി നയിക്കുവാനായിട്ടുള്ള ആലോചന പെന്തക്കുസ്തി നമുക്ക് നൽകുകയാണ്. ഗലാത്യ ലേഖനത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതും അത് തന്നെയാണ്. ഇന്ന് ഈ ബോധ്യം നഷ്ടപ്പെട്ടതുകൊണ്ട് ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് നാം അടിമപ്പെട്ടിരിക്കുകയാണ്. ജഡത്തിൻ്റെ ചില ഫലങ്ങളെ അവിടെ അടിവരയിട്ട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദുർമോഹം, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ദ്വന്ദ്വപക്ഷം, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, അങ്ങനെ അലിസ്റ്റ് മാറുകയാണ്. നാം ആരാണെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടതിനാൽ നാം ഇന്ന് ആയിരിക്കേണ്ടതിൽ നിന്ന് വ്യതിചലിച്ച് മറ്റ് പലതിനും അടിമകളായി തീരേണ്ടി പോകുന്ന അവസ്ഥ. പെന്തക്കുസ്തി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, തിരിച്ചറിവ് നൽകുന്ന അവസരമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. അപ്പോൾ ഈ ശരിയായിട്ടുള്ള തിരിച്ചറിവിലൂടെ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ രണ്ടാമതായിട്ട് പറയാനായിട്ട് ഞാൻ ശ്രമിച്ചത്, പരിശുദ്ധാത്മാവ് നമ്മളെ ശരിയായ ബോധ്യം നൽകി നമ്മളെ നയിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട്, സംസാരം കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് നാം ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരാണ്, പരിശുദ്ധാത്മാവ് നമ്മിൽ ഉള്ളവരാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. മൂന്നാമതായിട്ട്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇത് നമുക്ക് വലിയ ശക്തി നൽകുന്നതാണ്. ഇത് നമുക്ക് വലിയ ധൈര്യം നൽകുന്നതാണ്. ലോകത്തെ ജയിച്ചവനായ ഒരു ദൈവം ആണ് നമ്മുടെ രക്ഷകൻ, നമ്മുടെ വഴികാട്ടി, നമ്മുടെ ഹീറോ. ലോകത്തെ ജയിച്ചവനായ ഒരു ക്രിസ്തു. ഇവൻ ലോകത്തെ ജയിച്ചതെങ്ങനെയാണ്? തിന്മയുടെ മുൻപാകെ തൻ്റെ ജീവനെ നൽകിയാണ് ജയിച്ചത്. ജീവനെ നൽകിയതിലൂടെ അധ്യായം അടഞ്ഞില്ല, മറിച്ച് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അപ്പോൾ ലോകത്തിലുള്ള ഏത് വ്യക്തിയുടെയും അവനെ അലട്ടുന്ന ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ഇവൻ മരണത്തെ പോലും അതിജീവിച്ചവനായ ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ പെന്തക്കുസ്തി ദിനത്തിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്, ശക്തീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദൈവം നമ്മളോട് കൂടെയുള്ളവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. എനിക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഇമാജിൻ ചെയ്യുന്നതിനപ്പുറമായി അഭിമുഖീകരിക്കേണ്ടി വന്നുവെങ്കിൽ വെറും സാധാരണക്കാരായ നമുക്ക് എന്തുമാത്രമാണ്. അവിടെ പതറിപ്പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. മരണത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, വിജയശ്രീലാളിതനായി ജീവിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ അരൂപിയായി, അദൃശ്യനായി, പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ സന്തത സഹചാരിയായി കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് പെന്തക്കുസ്തി പെരുന്നാൾ നമുക്ക് നൽകുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ തിരിച്ചറിവോടുകൂടെ നമ്മുടെ ജീവിതയാത്ര തുടരുവാനായിട്ട് നമുക്ക് സാധിക്കണം. 16-ാം അധ്യായത്തിൽ ഇത് വളരെ കർത്താവ് മനോഹരമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പരീക്ഷകളും ശോധനകളും ഒക്കെ അത് ഒരു താൽക്കാലികമാണ്. അത് അതിൻ്റെ അർത്ഥത്തിൽ അത് മനസ്സിലാക്കി അതിൻ്റേതായ ഡെഡിക്കേഷനോടുകൂടെ നാം ആ അവസ്ഥയെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ നമുക്കൊരുക്കിയിരിക്കുന്ന സന്തോഷം എത്ര വലുതാണെന്നുള്ളത് 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുകയില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. പ്രിയമുള്ള ദൈവമക്കളെ, അമ്മമാരെ, ഞാൻ പറഞ്ഞത് എന്നേക്കാൾ കൂടുതൽ മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളുമുണ്ട്. ഈ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ തിന്മയോട് തോൽക്കാൻ നമുക്കിടയാകരുത്. തിന്മയോട് നന്മയാൽ തിന്മയെ ജയിക്കുവാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി ഒരു ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ അവിടെയൊക്കെ സമരസപ്പെടുവാനായിട്ട്, റെക്കൺസൈല് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ അവിടെ അനുരഞ്ജനപ്പെടാനായിട്ട് സാധ്യതയുണ്ട്, കോംപ്ലിമെൻ്റായി തീരാൻ സാധ്യതയുണ്ട്. നോ, അവിടെ ചെറുത്ത് നിൽക്കുവാനായിട്ട്, അതിനെ അതിജീവിപ്പാനായിട്ട് സാധിക്കണം. അതാണ് ക്രൂശ്, അതിൻ്റെ അർത്ഥമാണ് ക്രൂശ്. ആ ക്രൂശിലൂടെയാണ് ഉയർത്തെഴുന്നേൽപ്പ്. അതുകൊണ്ട് ഈ താൽക്കാലികമായിട്ടുള്ള ലോകത്തിലെ സംഘർഷങ്ങളുടെ മധ്യത്തിൽ സനാതനമായിട്ടുള്ള സത്യത്തിന് വേണ്ടി, മൂല്യത്തിന് വേണ്ടി നിങ്ങൾ ജീവത്യാഗം ചെയ്യരുത് എന്ന് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ അവനോടൊപ്പം യാത്ര ചെയ്ത് ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വേദന അത് താൽക്കാലികമാണ്, അതൊരു സന്തോഷത്തിൻ്റെ നന്ദിയാണ് എന്ന് യേശു കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു സ്ത്രീക്ക് പ്രസവ സമയത്തുണ്ടാകുന്ന വേദന, ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന പിന്നെ മറക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കർത്താവിൻ്റെ വേണ്ടി നാം ജീവിക്കുന്നു. അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവൻ്റെ സന്നിധിയിലെ ഉള്ള ഇടത്തിനു വേണ്ടിയാണ് നാം ആഗ്രഹിച്ച് ഈ ജീവിതയാത്ര തുടരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ടാണ്. ഈ പെന്തക്കോസ്തു ദിനത്തിൽ ഇതാണ് സഭ നമുക്ക് നൽകുന്ന ഉറപ്പ്. അതുകൊണ്ട് ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള നേട്ടത്തിനും സന്തോഷത്തിനും വേണ്ടി സനാതനമായിട്ടുള്ള നിന്റെ, അമൂല്യമായിട്ടുള്ള നിന്റെ ജീവിതത്തെ നീ നഷ്ടപ്പെടുത്തരുത്. താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ക്രിസ്തു അവിടെ ചെറുത്തു നിന്നത് അതിനു വേണ്ടിയാണ്. അവൻ ക്രൂശ് വഹിച്ചത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ജനിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്ത് ജോലി ചെയ്ത് പല അനുഭവങ്ങളിലൂടെ ഇന്നിവിടെ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നത്. ഈ ക്രിസ്തുവാണ് ആ യുണൈറ്റിംഗ് ഫാക്ടർ, മറ്റൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ച ദിവസമാണ് പെന്തക്കുസ്തി പെരുന്നാൾ. അവൻ നമ്മളോട് കൂടെയുണ്ട്. ഹി ഈസ് എലോങ് സൈഡ് വിത്ത് അസ്, നമ്മളോട് കൂടെയുള്ളവനാണ്, നമ്മളോട് ചേർന്നിരിക്കുന്നവനാണ്. അവനെ ഒരു അഡ്വക്കേറ്റായിട്ടാണ് യോഹന്നാൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഫംഗ്ഷന് ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ടി വ്യവഹരിച്ച് നമുക്ക് ന്യായം നേടിത്തരുവാനായിട്ട്, നമ്മളെ വിജയശ്രീലാളിതനായി ഈ ജീവിതം നയിപ്പാനായിട്ട് നമ്മളോട് കൂടെയിരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവായ ദൈവം. വേറൊരു അർത്ഥത്തിൽ ഞാനത് പറയാനായിട്ട് ശ്രമിച്ചു, പരിശുദ്ധാത്മാവായ ദൈവം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. അവൻ മരണത്തെ ജയിച്ചവനാണ്. രണ്ടാമതായിട്ട് പറയാൻ ശ്രമിച്ചത്, പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. ഈ ലോകത്തിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് തിന്മ ശക്തികളെ, തിന്മ ജഡത്തിൻ്റെ ഇച്ഛകളെ ആത്മാവിൻ്റെ ഫലത്താൽ തോൽപ്പിച്ചുകൊണ്ട് അനുഗ്രഹീതമായി ജീവിതം നയിപ്പാൻ സാധിക്കണം. പെന്തക്കുസ്തി പെരുന്നാൾ വേറൊരു കാര്യം കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിലൂടെ അവൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുവാനായിട്ടുള്ള വെല്ലുവിളിയും നമ്മുടെ മുൻപാകെ നൽകുന്നു. എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്ന സ്ഥാനത്തിൽ ഈ സഭയുടെ പ്രവർത്തനങ്ങളിൽ, ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ കൊച്ചു കൊച്ചു പങ്കാളിത്തം വഹിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. മൂന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ലോകത്തെ ജയിച്ചവനായ ഒരു ദൈവമാണ് പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ നമ്മളോടൊപ്പം എപ്പോഴും മാറ്റമില്ലാത്തവനായി കൂടെയിരിക്കുന്നത്. അവൻ ക്രൂശിൻ്റെ അനിവാര്യതയെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ക്രൂശിൻ്റെ അനുഭവങ്ങളൊക്കെ വരാം. എന്നാൽ ആ ക്രൂശിൻ്റെ അനുഭവത്തെ ജയിക്കുവാനായിട്ട് ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് അടിമപ്പെട്ടു പോകരുതേ. നന്മയാൽ തിന്മയെ ജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാറ്റമില്ലാത്ത ദൈവം ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണ്. ഈ ദൈവത്താൽ അനുഗ്രഹീതമായ ജീവിതം നയിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ പെന്തക്കുസ്തി പെരുന്നാൾ നമുക്ക് ആ വിധത്തിൽ ആലോചന നൽകി നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ മിസസ് മോളി മാത്യൂസ് പ്രാർത്ഥിക്കും.